സുപ്രഭാതം. ജൂൺ 16 ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നത് പത്രക്കാരത്തിയായിരുന്ന കാതറിൻ്റെയാണ്. അവരുടെ കീഴിൽ ജോലി ചെയ്തിരുന്ന രണ്ടു പേരുടെ സംഭവകഥ ഹോളിവുഡ് സിനിമയാക്കിയപ്പോൾ അതിന് 8 ഓസ്കർ നോമിനേഷൻസ് കിട്ടി, 4 അവാർഡ് നേടി. ഡസ്റ്റിൻ ഹോഫ്മാനും റോബർട്ട് റെഡ്ഫോർഡും ചിത്രീകരിച്ച കഥാപാത്രങ്ങൾ പ്രകടിപ്പിച്ച ധൈര്യം ഗംഭീരം തന്നെ. പക്ഷേ അവരുടെ മുതലാളി, പത്രത്തിൻ്റെ ഉടമ കാതറിൻ കാട്ടിയ ചങ്കൂറ്റം, അത് ബോർഡർ ലൈൻ ക്രേസി എന്ന് തന്നെ പറയണം. പക്ഷെ ആദ്യം നായികയുടെ ചുറ്റുപാടിനെ കുറിച്ച് പറയട്ടെ. മനോരമയും ദീപികയും തുടങ്ങുന്നതിന് 10 വർഷം മുന്നെയാണ് വാഷിങ്ടൺ പോസ്റ്റിൻ്റെ ജനനം. പല ഉടമസ്ഥരുടെ കൈകളിലൂടെ പത്രം ജീവിച്ചു പോന്നു. കാതറിൻ്റെ അപ്പൻ യാഥാസ്ഥിതികനായിരുന്ന വ്യവസായി യൂജീൻ മേഴ്സ് 1929 പത്രത്തിന് $5 മില്യൺ കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അവർ വിൽക്കാൻ വിസമ്മതിച്ചു. 3 വർഷം കഴിഞ്ഞപ്പോൾ ഗ്രേറ്റ് ഡിപ്രഷൻ കാരണം പത്രം പാപ്പരായി പൂട്ടിപ്പോകേണ്ട സ്ഥിതി എത്തിയപ്പോൾ പണ്ട് പറഞ്ഞതിൻ്റെ 1/4 വിലയ്ക്ക് കയ്യിലാക്കി നമ്മുടെ സമർത്ഥനായ യഹൂദൻ. അങ്ങേര് മരിച്ചപ്പോൾ പത്രപ്രവർത്തനത്തിൽ പേരെടുത്ത ഫിലിപ്പ് ഗ്രഹാം, അതായത് കാതറിൻ്റെ ഭർത്താവ്, അയാൾക്ക് പത്രത്തിൻ്റെ ഭരണം ഏൽപ്പിച്ചു. ഫിലിപ്പാണ് ഏതൊരു പത്രക്കാരനും അഭിമാനം തോന്നിക്കാവുന്ന ആ വാക്കുകൾ പറഞ്ഞത്. നമ്മൾ എഴുതുന്ന വാർത്തയാണ് ചരിത്രത്തിൻ്റെ ഫസ്റ്റ് ഡ്രാഫ്റ്റ്. പക്ഷേ ഫിലിപ്പ് അധികകാലം ചരിത്രത്തിൻ്റെ ആദ്യ ഡ്രാഫ്റ്റ് എഴുതിയില്ല. മാനസിക പ്രശ്നങ്ങൾ, അമിതമായ മദ്യപാനം, അവിഹിതം ഇവയൊക്കെ വല്ലാതെ കൂടിയപ്പോൾ ശുശ്രൂഷയ്ക്കായി ന്യൂയോർക്ക് ആശുപത്രിയിലെ സൈക്യാട്രിക് വാർഡിൽ കിടക്കുന്ന സമയത്താണ് ആത്മഹത്യ ചെയ്യുന്നത്. അങ്ങനെ പത്രം കാതറിൻ്റെ കയ്യിലെത്തി. അധികമൊന്നും ഈ വിഷയത്തിൽ പരിചയമില്ല. അതിൻ്റെ കൂടെ വിധവ, ഫോർച്യൂൺ 500 കമ്പനികളിൽ ആദ്യത്തെ വനിതാ പ്രസിഡൻ്റ്, എല്ലാം കൊണ്ടും പുതിയ ആകാശവും പുതിയ ഭൂമിയും. അങ്ങനെ പതിയെ പിച്ച വെച്ച് നടക്കാൻ തുടങ്ങുമ്പോഴാണ് പുതിയ മാരണം വരുന്നത്, കൂനിന്മേൽ കുരു പോലെ. അമേരിക്കയുടെ ചരിത്രത്തിൽ ഏറ്റവും അധികം ഭൂരിപക്ഷത്തോടെ വിജയിച്ച പ്രസിഡൻ്റ് റിച്ചേർഡ് നിക്സൺ വാളൂരി നിൽക്കുന്നു. എന്നെപ്പറ്റി എന്തെങ്കിലും അവിഖ്യാതി പറഞ്ഞാൽ ഞാൻ നിൻ്റെ ആപ്പീസ് പൂട്ടിക്കളയും എന്ന ഭീഷണിയുമായി. പത്രത്തിൻ്റെ നിലനിൽപ്പ്, തൻ്റെ തന്നെ ജീവഭയം, പത്ര സ്വാതന്ത്ര്യം, ജനാധിപത്യം, ഇവയൊക്കെ ക്രാസിൻ്റെ 2 തട്ടിൽ കിടന്ന് തകിടം മറിയുന്നു. എല്ലാത്തിൻ്റെയും കാരണം നേരത്തെ പറഞ്ഞ കഷ്ടി 30 വയസ്സുള്ള 2 പത്രക്കാർ, ബോബ് വുഡ്വേർഡ്, കാൾ ബേൺസ്റ്റൈൻ. ചെറിയ ഒരു ഹോട്ടൽ മുറിയിൽ നടന്ന എന്തോ മോഷണം ഈ 2 പിള്ളേർ ചികഞ്ഞ് ചകഞ്ഞ് കുഞ്ഞു കുരു ആയി തുടങ്ങിയത് കുട്ടം പോലെ എല്ലായിടത്തും പടർന്ന് വഷളായി. ഇവന്മാർക്ക് ഇതിൻ്റെ അകത്തെ കളികളൊക്കെ കിട്ടിയത് വൈറ്റ് ഹൗസിൻ്റെ ഉള്ളിൽ ജോലി ചെയ്തിരുന്ന ഒരു ഉന്നത ഉദ്യോഗസ്ഥനിൽ നിന്നായിരുന്നു. പക്ഷെ ആരാന്ന് അവർ വിട്ടുകൊടുത്തില്ല. സർക്കാരിൻ്റെ അകത്തിരുന്ന് വിവരങ്ങൾ ചോർത്തിയ ആളിന് അവർ വായനക്കാർക്ക് ഇക്കിളി കൊള്ളാൻ വേണ്ടി ആ ഇടയിൽ ഇറങ്ങിയ കോളിളക്കം സൃഷ്ടിച്ച ഒരു ബ്ലൂ മൂവിയുടെ പേരിട്ടു, ഡീപ്പ് ത്രോട്ട്. ഉലീന കുടുംബത്തിൽ നിന്നും വന്ന കാതറിൻ ആഭിജാത്യമുള്ള തൻ്റെ പത്ര വ്യവസായക്കാർക്ക് വേണ്ടി, അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഏതൊരു രാജ്യത്തിൻ്റെയും നിയമങ്ങളെയും സദാചാരങ്ങളെയും കാത്തുസൂക്ഷിക്കുന്ന 4th എസ്റ്റേറ്റിന് വേണ്ടി അംഗം കുറിക്കാൻ തീരുമാനിച്ചു. താമസിയാതെ മറ്റു പത്രങ്ങളും മാസികകളും ടിവിക്കാരും ഒക്കെ കൂടെ കൂടിയപ്പോൾ ദുഷ്പേരിൻ്റെ ജലപ്രളയത്തിൽ ഒടുവിൽ മട വീണു. നിക്സൺ രാജിവെച്ച് കാലിഫോർണിയയിലെ വീട്ടിലേക്ക് തലയും കുനിച്ച് ഇളിഭ്യനായി മടങ്ങി. ഇത്രയും നേരം പറഞ്ഞത് അര നൂറ്റാണ്ട് മുന്നേ നടന്ന വാട്ടർ ഗേറ്റിൻ്റെ ചരിത്രമാണ്. അതായത് മാനം, നാണം, മര്യാദ, സത്യസന്ധത എന്നിങ്ങനെയുള്ള സവിശേഷതകൾ ഫാഷനിൽ ഇരിക്കുന്ന ഒരു സുവർണകാലം. അത് കാരണം അന്ന് ജനാധിപത്യം നിലനിന്നു. അമേരിക്കയിലെ ഇന്നത്തെ പരിതസ്ഥിതിയിൽ സത്യത്തിൻ്റെ ഷെയർ വാല്യൂ വല്ലാതെ ഇടിഞ്ഞിരിക്കുന്ന സമയമാണ്. ഏറ്റവും ഉറക്കെ ഏറ്റവും വലിയ അസത്യം പറയുന്നവരെ കേൾക്കാനാണ് ഇപ്പോൾ പൊതുജനത്തിന് താല്പര്യം. ജനാധിപത്യ സമ്പ്രദായത്തിൻ്റെ ഒരു അപകടം പിടിച്ച കുറവ്, ഫേറ്റൽ ഫ്ലോ ഉണ്ട്. പൊതുജനം കഴുതയാണെന്ന് നമ്മൾ പണ്ടേ പറയാറുള്ള വാസ്തവം. അഴകിയ രാവണനാണ് സ്ഥാനാർത്ഥിയെങ്കിൽ ആളുകളെ കബളിപ്പിക്കാൻ എളുപ്പമാണ്. ഈ വരുന്ന നവംബർ മാസത്തിൽ അറിയാം ഭൂരിപക്ഷം ജനങ്ങൾ വേലിയയിലിരിക്കുന്ന പാമ്പനെ കൗപീനത്തിലേക്ക് കയറ്റി വെക്കുമോ ഇല്ലയോ എന്ന്. നിങ്ങൾക്കെല്ലാവർക്കും സമ്പൂർണ്ണ ആരോഗ്യവും പാകത്തിനുള്ള സമ്പത്തും നേർന്നുകൊണ്ട് എന്തൊക്കെ കുറവുകളുണ്ടെങ്കിലും ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരു കുമരകംകാരൻ.